السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وصحبه أجمعين. أما بعد، سهودرنا شيخ الإسلام محمد بن عبد الوهاب رحمه الله എഴുതിയ കിതാബ് തൗഹീദാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഈ കിതാബിലെ ആദ്യത്തെ രണ്ടായത്തുകളെ കുറിച്ചാണ്, അതിൻ്റെ ഒരു ചുരുങ്ങിയ തഫ്സീറാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞത്. മൂന്നാമത്തെ ആയത്ത് ശ്രദ്ധിക്കുക. വഖൗലിഹി തആല വഖദാ റബ്ബുക അല്ല തഅബുദു ഇല്ല ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനൻ അൽആയ അൽ ആയ എന്ന അവസാനം കൊടുത്തിട്ടുള്ളത്, ബാക്കി ഉള്ള ഈ ആയത്തിലെ ഭാഗവും എന്ന ഉദ്ദേശത്തിനാണ് എന്ന് പറഞ്ഞാൽ ഈ ആയത്ത് പൂർണ്ണമായി ഇപ്പോൾ ഈ കിതാബിൽ കൊടുത്തിട്ടില്ല. ഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനൻ അൽ ആയ ആ ആയത്ത് ഏത് സൂറത്തിലാണ്? ഈ ആയത്ത് സൂറത്തുൽ ഇസ്രായീൽ ആയത്താണ്, 23-ാമത്തെ ആയത്താണ്. 24-ലും അതിന്റെ ബാക്കി കാര്യം പറയുന്നുണ്ട്. ഖദാ റബ്ബുക, നിന്റെ റബ്ബ് എന്താണ് ഖദാ? ആ കൽപ്പിച്ചു എന്നാണ് അവിടെ അർത്ഥം, വിധിച്ചു എന്നാണ് വാക്കർത്ഥം, കൽപ്പിച്ചു എന്നാണ് അതിന്റെ തഫ്സീർ. ഖദാ റബ്ബുക, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു അഥവാ കൽപ്പിച്ചിരിക്കുന്നു, അല്ല തഅബുദു നിങ്ങൾ ആരാധിക്കരുതെന്ന്, അല്ല തഅബുദു നിങ്ങൾ ആരാധിക്കരുതെന്ന്, ഇല്ല ഇയ്യാഹു അവനെ ഒഴികെ. ഇയ്യാഹു എന്ന് പറഞ്ഞാൽ അവൻ, ഇല്ല ഇയ്യാഹു എന്ന് പറഞ്ഞാലോ അവനെ ഒഴികെ. ഇയ്യാഹു അവനെ, ഇയ്യാക എന്നർത്ഥം നിന്നെ, ഇയ്യായ എന്നെ, വയ്യായ ഫർഹബൂൻ വയ്യായ ഫത്തഖൂൻ എന്നെ നിങ്ങൾ, എന്നെ മാത്രം നിങ്ങൾ ഭയപ്പെടുക, എന്നെ മാത്രം നിങ്ങൾ സൂക്ഷിക്കുക. ഇയ്യാക നഅബുദു എന്നതിൽ ഇയ്യാക ആദ്യം പറഞ്ഞത് കൊണ്ടാണ് മാത്രം എന്നുള്ള അർത്ഥം കിട്ടിയത്. ഇയ്യാക നഅബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. തഅഖീർ ചെയ്യേണ്ടതിനെ തഖ്ദീം ചെയ്താൽ ഹസറിന്റെ അർത്ഥം കിട്ടും, അതൊരു നിയമമാണ്. അതായത് പിന്നെ പറയേണ്ടതിന് ആദ്യം പറഞ്ഞാൽ മാത്രം എന്ന അർത്ഥം കിട്ടും, അത് അറബി ഭാഷയിലൊരു നിയമമാണ്. അതുകൊണ്ടാണ് ഇയ്യാക നഅബുദുൽ എന്തു വന്നത്, മാത്രം വന്നത്. ചില മുസ്ലിയാക്കന്മാർ മാത്രം ഒഴിവാക്കിയിട്ടുണ്ട് ഖുർആന്റെ തഫ്സീർ എഴുതിയിട്ട്, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു, എന്നിട്ട് അതിന് ന്യായം പറഞ്ഞു മാത്രം എന്നുള്ളത് ഇവിടെ ശരിയല്ല. അയാൾക്ക് മുഹിദ്ദീൻ മാലക്ക് തഫ്സീർ എഴുതിയപ്പോഴാണ് ഖുർആന് തഫ്സീർ എഴുതണമെന്ന് തോന്നിയത്. പിന്നെ അങ്ങനെയല്ല ഉണ്ടാവുള്ളൂ തഫ്സീർ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു എന്ന് ആ ആയത്തിന് അർത്ഥം പറഞ്ഞു. പരസ്യമായി പച്ചയായി ഖുർആനിനെ, ഖുർആനിൽ തഹരീഫ് നടത്തി. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ അർത്ഥം? നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. കാരണം തഅഖീർ ചെയ്യേണ്ട ഇയ്യാകെ ആദ്യം പറഞ്ഞു, നഅബുദു ഇയ്യാക വനസ്തഈനു ഇയ്യാക എന്ന് പറഞ്ഞാലേ മാത്രം ഇല്ലാത്ത അർത്ഥം കിട്ടുകയുള്ളൂ. ഇവിടെ മാത്രം എന്ന അർത്ഥമുണ്ട്. ഇല്ല ഇയ്യാഹു അവനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് എന്ന്. വബിൽ വാലിദൈനി, ആരാണ് വാലിദൈൻ? ഉമ്മയുപ്പ്. വാലിദുൻ എന്ന് പറഞ്ഞാൽ ഉപ്പ, വാലിദത്തുൻ എന്ന് പറഞ്ഞാൽ ഉമ്മ, എന്നാൽ വാലിദാനി എന്ന് പറഞ്ഞാലോ ഉമ്മയുപ്പ്. വാലിദാനി, രണ്ടു വാലിദ് എന്നല്ല അവിടെ, ഉമ്മയുപ്പ് എന്നാണ്. വാലിദ് വാലിദത്തുൻ എന്നാണ് അവിടെ അർത്ഥം. സാധാരണ വലതു ഒരു കുട്ടി, രണ്ടു കുട്ടിക്ക് വലതാനി പറയും, ബിന്തുൻ ബിന്താനി. അതുപോലെയല്ല വാലിദുൻ വാലിദാനി എന്ന് പറഞ്ഞാൽ അവിടെ രണ്ടുപ്പമാരെന്നല്ല, പിന്നെയോ ഉപ്പയും ഉമ്മയും എന്നാണ്. ഒബിൽ വാലിദൈനി, അവിടെ ബി വന്നത് കൊണ്ടാണ് വാലിദാനി വാലിദൈനി ആയത്. ബാ വന്നാൽ അതിനുശേഷമുള്ള ഇസ്മിനെ ജറു ചെയ്യും. ബിൽ ബൈതി, ബിൽ കലമി പേന കൊണ്ട്. ബിൽ കലമി എന്ന് മാത്രമേ പറയൂ, ബിൽ കലമു എന്ന് പറയുകയില്ല, ബിൽ കലമ എന്ന് പറയുകയില്ല. പിന്നെന്താ പറയുള്ളൂ? ബിൽ കലമി. ബാ വന്നത് കൊണ്ടാണ് ജറ് ചെയ്തത്, കെസർ കൊടുത്തത്. ഇപ്പൊ വാലിദാനി എന്നതിന് ബി വന്നപ്പോ എന്തായി? വാലിദൈനിയായി. ഒബിൽ വാലിദൈനി, മാതാപിതാക്കളോട് എന്തു വേണമെന്ന്? എഹ്സാനൻ. എന്താണ് എഹ്സാൻ? നന്മ ചെയ്യും. അഹ്സന യുഹ്സിനു എഹ്സാനൻ വഹുവ മുഹ്സിൻ. അഹ്സന നന്മ ചെയ്തു, യുഹ്സിനു നന്മ ചെയ്യും അല്ലെങ്കിൽ ചെയ്യുന്നു. എഹ്സാൻ നന്മ ചെയ്യൽ, അങ്ങനെ ചെയ്യുന്ന ആൾക്ക് എന്തു പറയും? മുഹ്സിൻ, നന്മ ചെയ്യുന്ന ആൾ. ഖബ റബ്ബുക അല്ല തഅബുദു, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു, കൽപ്പിച്ചിരിക്കുന്നു, അല്ല തഅബുദു, നിങ്ങൾ ആരാധിക്കരുതെന്ന്. ഇല്ല ഇയാഹു, അവനെ അല്ലാതെ അഥവാ റബ്ബിനെ അല്ലാതെ. ഒബിൽ വാലിദൈനി ഇഹ്സാനൻ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും. യാത്തിന്റെ ബാക്കിയാണ് എന്താണ്? ഇമ്മ യബ്ലുഗന്ന ഇൻദക അൽകിബറ അഹദുഹുമ ഔ കിലാഹുമ ഫലാ തഖുൽ ലഹുമ ഉഫ്ൻ വലാ തൻഹർഹുമ വഖുൽ ലഹുമ ഖൗലൻ കരീമ. അടുത്ത ആയത്ത് വഖ്ഫിദ് ലഹുമ ജനാഹ ദുല്ല മിനർ റഹ്മ വഖുർ റബ്ബി ർഹംഹുമ കമ റബ്ബയാനി സഗീറ. സൂറത്തുൽ ഇസ്രായിലെ ആയത്താണ്. ബാക്കിയുണ്ട് ആയത്തിന്റെ ബാക്കി പിന്നീട് അടുത്ത ആയത്ത്. റബ്ബുക്കും അഅലമു ബിമാ ഫീ നുഫൂസിക്കും ഇൻ തകൂനു സാലിഹീന ഫഇന്നഹു കാന ലിൽ അവ്വാബീന ഗഫൂറ വാതി ദൽ ഖുർബ ഹഖഹു വൽ മിസ്കീന വബ്നി സബീൽ വലാ തുബദ്ദിർ തബ്ദീറ ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാതീൻ വകാന ശൈത്താനു ലിറബ്ബിഹി ഗഫൂറ. സൂറത്തുൽ ഇസ്രായിൽ ഒരുപാട് സൃഷ്ടികളോടുള്ള അഹ്കാ, സൃഷ്ടികളോടുള്ള ആദാബ്, മര്യാദകൾ, ബാധ്യതകൾ, ഹുഖൂഖ്, അതൊക്കെ പറയുന്ന ആയത്തുകളാണത്. അത് തുടങ്ങിയത് അള്ളാഹു എന്ത് പറഞ്ഞിട്ടാണ്? റബ്ബിനോടുള്ള ബാധ്യത പറഞ്ഞിട്ടാണ്. അവസാനിപ്പിച്ചതും റബ്ബിനോടുള്ള ബാധ്യത പറഞ്ഞിട്ടാണ്. നീ വലാ തദ്ഉ മഅ അല്ലാഹി ഇലാഹൻ ആഖർ, നീ നിന്റെ റബ്ബിനെ പുറമെ മറ്റൊരു ഇലാഹിനെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്, നീ ജഹന്നമിൽ കിടന്ന് കരിയേണ്ടി വരും എന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത്. തുടങ്ങിയതും തൗഹീദും, തൗഹീദ് കൽപ്പിച്ചുകൊണ്ട് ശിർക്ക് വിലക്കിക്കൊണ്ട്. എന്നിട്ട് ഒരുപാട് ഒരുപാട് ബാധ്യതകൾ മാതാപിതാക്കളോട്, അടുത്ത ബന്ധുക്കളോട്, സാധുക്കളോട്. പണം ദൂർത്തടിക്കരുത്, വ്യഭിചാരത്തോട് അടുക്കരുത്, മക്കളെ കൊല്ലരുത്, യതീമിന്റെ സ്വത്തെടുക്കരുത്, ഇങ്ങനെ ഇങ്ങനെ. ഇതിനു ശേഷമുള്ള ആയത്തുകൾ നിങ്ങൾ വായിച്ചു നോക്കൂ, ഓതി നോക്കൂ. ഒരുപാട് ഹുഖൂഖ്, കടമകൾ നമ്മളോട് പറഞ്ഞു. അവസാനിപ്പിച്ചതും റബ്ബിനോടുള്ള ഹക്ക് പറഞ്ഞിട്ട്. കാരണം റബ്ബിനോട് ഹക്കാണ് ഏറ്റവും മുൻഗണന, റബ്ബിനോടുള്ള ഹക്കിനാണ് ഏറ്റവും മുൻഗണന. ഏത് ഹക്ക്? ഇബാദത്താകുന്ന ഹക്ക്, ഇബാദത്താകുന്ന ഹക്ക്. അത് മറ്റുള്ളവർക്ക് കൊടുത്താൽ ആ ഹക്ക് അത് അല്ലാഹു ഒരിക്കലും വിട്ടു തരികയില്ല, അതൊരിക്കലും അല്ലാഹു പോട്ടെ എന്ന് വെക്കുകയില്ല. ബാക്കിയുള്ള ചില അവനോടുള്ള ഹക്ക് നമുക്ക് പോരായ്മകൾ സംഭവിച്ചു പോയാലും, ബാക്കിയുള്ള അവനോടുള്ള ഹക്ക് ഉണ്ടല്ലോ, ചില വിഷയങ്ങൾ, ചില അബദ്ധങ്ങൾ, റബ്ബും ഇവനും മാത്രമായിട്ടുള്ള അബദ്ധങ്ങൾ, റബ്ബും ഇവനും മാത്രം അറിയുന്ന ഇവന്റെ അബദ്ധങ്ങൾ അല്ലാഹു വിട്ടുകൊടുത്തേക്കും. അങ്ങനെയുള്ള അബദ്ധങ്ങളെക്കാളും, അങ്ങനെയുള്ള ബാധ്യതകളെക്കാളും ഒരുപടി മുന്നിലാണ് പടപ്പുകളോടുള്ള ബാധ്യത. തൗഹീദിന്റെ കാര്യമല്ല പറയുന്നത്, അതിനുശേഷമുള്ള തൗഹീദുള്ള ഒരാൾ റബ്ബിനോട് അയാൾക്കുള്ള ബാക്കി നമസ്കാരം കഴിഞ്ഞാൽ മറ്റുള്ള ചില ബാധ്യതകൾ, അതിനേക്കാളും മുൻപേ പടപ്പുകളോടുള്ള ബാധ്യതക്ക് സ്ഥാനമുണ്ടെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ. അതിൽപ്പെട്ട ഹദീസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരു സ്ത്രീയെ കുറിച്ച് പറയപ്പെട്ടു. അവൾ രാത്രി നമസ്കാരം നിർവഹിക്കുന്ന പെണ്ണാണ്. ഫർള് നിസ്കരിക്കുന്നതിന് പുറമെ രാത്രി നമസ്കരിക്കുന്നു, വതസൂം നോമ്പെടുക്കുന്നു, വതതസദ്ദഖ് സദഖ കൊടുക്കുന്നു. പക്ഷെ ആ പെണ്ണിന് ഒരു കുഴപ്പമുണ്ട്, തുഅ്സി ജീറാനഹാ ബിലിസാനിഹാ, അവളുടെ അയൽവാസികളെ നാവുകൊണ്ട് ദ്രോഹിക്കുന്ന, ഉപദ്രവിക്കുന്ന പെണ്ണാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഖൈറ ഫീഹാ ഇന്നഹാ ഫിന്നാർ, അവളിനൊരു ഖൈറുമില്ല, അവൾ നരകത്തിലാണ്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ മറ്റൊരു സ്ത്രീയെ കുറിച്ച് പറയപ്പെട്ടു. നിസ്കരിക്കും, വാജിബായത് നിസ്കരിക്കും, സുന്നത്തൊന്നും അധികമില്ല, സുന്നത്ത് നോമ്പുകളൊന്നും അധികമില്ല, ദാനം കൊടുക്കും, വളരെ നിസാരമായ വസ്തു, ആർക്കും വേണ്ടാത്തത്. അങ്ങനത്തെ ദാനം ചെയ്യുന്ന ഒരു പെണ്ണ്, പക്ഷേ അവൾ ആരും ദ്രോഹിക്കുകയില്ല, ആരും ഉപദ്രവിക്കുകയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു സ്ത്രീയെ കുറിച്ച് ചോദിക്കപ്പെട്ടു. റസൂലുള്ള പറഞ്ഞു, ഹിയ ഫിൽ ജന്ന, അവളെവിടെയാണ്? സ്വർഗത്തിലാണ്. എന്താണ് അതിന് കാരണം? പണ്ഡിതന്മാർ പറയുന്നു, വല്ലാഹു യതജാവസു അൻ ഹഖീ വലാകിന്നൽ ഇബാദ് ലാ യതജാവസൂന അൻ ഹഖീഹിം. അല്ലാഹു ഓന്റെ ഹക്ക് എന്ത് ചെയ്യും? അല്ല വിട്ടുകൊടുക്കും, പൊറത്തു കൊടുക്കും, മാപ്പ് കൊടുക്കും. അല്ലാഹു ഗാഫിറു ദംബി വഖാബിലു തൗബ്, അല്ല പാപം പൊറുക്കുന്നവനാണ്, അല്ലാഹു തൗബ സ്വീകരിക്കുന്നവനാണ്. അല്ലാഹു വിട്ടുകൊടുക്കും തൗഹീദ് അല്ലാത്ത അവന്റെ ഹക്ക്, നമസ്കാരത്തിന് ശേഷമുള്ള അവന്റെ ഹക്കുകൾ അല്ലാഹു വിട്ടുകൊടുക്കും. പക്ഷേ പടപ്പുകൾ അവരെ ഹക്ക് വിട്ടുകൊടുക്കോ? വിട്ടുകൊടുക്കില്ല. പരലോകത്ത് പിടിക്കും, ആളുകൾ വരും, എന്നിട്ട് പറയും ഇതാ ദറബ ഹാദാ വാ അഖദ മാല ഹാദാ, ഇത് ഇവനെ അടിച്ചിട്ടുണ്ട്, ഇവനെ ദ്രോഹിച്ചിട്ടുണ്ട്, ഇവനെ ചീത്ത വിളിച്ചിട്ടുണ്ട്, ഇവന്റെ സ്വത്ത് കവർന്നെടുത്തിട്ടുണ്ട്. അവ എന്ത് ചെയ്യും? ഇവളുടെ അല്ലെങ്കിൽ ഇയാളുടെ സൽക്കർമ്മങ്ങൾ എടുത്ത് ഇയാൾക്ക് കൊടുക്കപ്പെടുന്നു. സൽക്കർമ്മങ്ങൾ കൊടുത്ത് തീർന്നാലോ പിന്നെ അവരുടെ ദുഷ്കർമ്മങ്ങൾ, അവരുടെ തിന്മകൾ കൂടി ഈ ഉപദ്രവിച്ചവന്റെ മേൽ ചാർത്തപ്പെടും. സുമ്മത്തുരിഹിന്നാർ, അങ്ങനെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. ആ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങിയത് എങ്ങനെയാണ്? അതദറൂന മൽ മുഫ്ലിസ്, മുഫ്ലിസ് ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? സഹാബത്ത് പറഞ്ഞു, അൽ മുഫ്ലിസു ഫീനാ മൻ ലാ ദിർഹമ ലഹു വലാ ദിനാർ. മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ദിർഹമും ദിനാറൊന്നും ഇല്ലാത്ത പാപ്പരായാളാണ് മുഫ്ലിസ്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, മുഫ്ലിസ് ആരാണ്? അല്ലദീ യതീ ബിസലാത്തിൻ വസിയാമിൻ വസദഖ, നിസ്കാരം നോമ്പും സദഖയൊക്കെ ആയി പരലോകത്ത് വരുന്ന ആളാണ് മുഫ്ലിസ്. പക്ഷെ അവൻ ദ്രോഹിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഇതൊക്കെ ഗീതം വെക്കേണ്ടി വരും. അപ്പൊ അള്ളാഹുവിന്റെ ഹക്കിൽ തൗഹീദ് അവൻ വിട്ടുതരികയില്ല, നമസ്കാരം അവൻ വിട്ടുതരികയില്ല. പക്ഷേ ബാക്കിയുള്ള പല ഹക്കുകളും അള്ളാഹു ഇൻഷാ അല്ലാഹ് ചിലപ്പോ അവൻ വിട്ടുകൊടുക്കും. അങ്ങനെയുള്ള ഹക്കിനേക്കാൾ നമ്മൾ ശ്രദ്ധിക്കണം ആരോടുള്ള കാര്യം? പാടപ്പുകളോടുള്ള കാര്യം. ആളുകളെ ദ്രോഹിക്കരുത്. ആളുകൾക്ക് വലിയ 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 ഉപകാരങ്ങളൊന്നും ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും ദ്രോഹിക്കരുത്, ദ്രോഹിക്കരുത്. കുടുങ്ങും പറഞ്ഞോ, ആളുകളെ പറ്റിച്ചാൽ വഞ്ചിച്ചാൽ അള്ളാഹു ഇട്ടുതരും. പക്ഷെ പടപ്പുകൾ ഇട്ടുതരുമോ? ഇല്ല. അള്ളാഹു നീതി പാലിക്കും. നീതിയുടെ നാളാണത്. കൊമ്പുള്ളവർ, ആട് കൊമ്പില്ലാത്ത ഒരാടിനെ കുത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഇതിന് കൊമ്പ് കൊടുക്കുന്നുണ്ട്, അതിനെ കുത്താൻ പറയും, എന്നിട്ട് പിന്നെ മണ്ണായിക്കോളൂ എന്ന് പറയും. അപ്പോഴാണ് മനുഷ്യൻ പറയുക, വയക്കൂലുൽ കാഫിറു യാ ലൈതനി കുന്തു തുറാബാ, ഞാനും മണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഈ മൃഗങ്ങളെ അള്ളാഹു മണ്ണായി തീരാൻ അനുവദിച്ചതുപോലെ എന്നെയും അള്ളാഹു അങ്ങനെ അനുവദിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞു പോകും. പക്ഷെ മനുഷ്യനെ, ജിന്നുകളെ അള്ളാഹു അങ്ങനെ വിടുകയില്ല. അവർക്കുള്ളതാണ് സ്വർഗവും നരകവും. എന്നാൽ ഈ ഹക്ക്, തൗഹീദാകുന്ന ഹക്ക്, അത് എല്ലാത്തിനും മുകളിലാണ്. തൗഹീദ് ഇല്ലാത്ത ഒരാൾ ബാക്കി മുഴുവൻ ഹക്കും പാലിക്കുന്നുണ്ട്. അയാള് മാതാപിതാക്കളോട് വളരെ നല്ല പെരുമാറ്റമാണ്, നാട്ടുകാരോട് വളരെ നല്ല പെരുമാറ്റം, എല്ലാവർക്കും അയാളെ പറ്റി നല്ല അഭിപ്രായമാണ്. ഒരു കാര്യവുമില്ല, ഒരു അമലും അല്ലാഹു സ്വീകരിക്കുകയില്ല. وَلَقَدْ أُوحِيَ إِلَيْكَ وَإِلَى الَّذِينَ مِنْ قَبْلِكَ لَئِنْ أَشْرَكْتَ لَيَحْبَطَنَّ عَمَلُكَ وَلَتَكُونَنَّ مِنَ الْخَاسِرِينَ. നിനക്കും നിനക്ക് മുമ്പുള്ള നബിമാർക്കും നാം വഹി നൽകിയിരിക്കുന്നു, നീ എങ്ങാനും ശിർക്ക് ചെയ്തു പോയാൽ എന്ത് സംഭവിക്കും? എല്ലാ അമലും പൊളിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഹക്ക്, ഒരുപാട് ഹക്ക് പറയുന്നതിന് മുമ്പ് തൗഹീദാകുന്ന ഹക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ ആയത്തിന്റെ ബാക്കി ഇമ്മാ യബ്ലുഗന്ന, അവർ എത്തിയാൽ, ഐന്ദക, നിന്റെ അരികിൽ വെച്ച്, ആര്? ആരാ? മാതാപിതാക്കൾ. നിന്റെ അരികിൽ വെച്ച് അവർക്കായാൽ എന്തായാൽ? അൽ കിബറ, കിബർ എന്ന് പറഞ്ഞാൽ പ്രായം, പ്രായം കബീറാവുക, വാർദ്ധക്യമാവുക. കിബർ എന്ന് സുക്കൂൻ ചെയ്ത് പറഞ്ഞാലോ അഹങ്കാരം എന്നാണ് അതിന്റെ അർത്ഥം. ബായിന് സുക്കൂൻ ചെയ്തിട്ട് കിബർ എന്ന് പറഞ്ഞാൽ അഹങ്കാരം. എന്നാൽ കിബർ ബായിന് ഫത്ഹ കൊടുത്തിട്ട് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പ്രായം കബീറാവുക, ആള് പിന്നെ വയസ്സാവുക. നിന്റെ അടുക്കൽ വെച്ച് ഉമ്മയുപ്പയും വാർദ്ധക്യത്തിലെത്തിയാൽ, അഹദുഹുമ അവരിലൊരാൾ, അവരിലാരെങ്കിലും ഒരാൾ, ഒരാൾ മരിച്ചുപോയി നേരത്തെ, ഒരാൾ ഔ അല്ലെങ്കിൽ കിലാഹുമ, അവർ രണ്ടുപേരും, അഹദുഹുമ ഒന്നിക്കൽ അവരിൽ ഒരാൾ അല്ലെങ്കിൽ അവർ രണ്ടുപേരും നിന്റെ അടുക്കൽ വെച്ച് വാർദ്ധക്യത്തിലെത്തിയാൽ, വയസ്സായിരിക്കും നിന്റെ അടുത്തുണ്ടായാൽ, എന്തോ പല തഹുല്ലഹുമ, നീ അവർ രണ്ടുപേരോടും പറയരുത് ഉഫിൻ, ഉഫ് എന്ന് പോലും പറയരുത്. ഒരു നീരസം പ്രകടിപ്പിക്കാനുള്ള വളരെ ഹഫിയായ, വളരെ ഗോപ്യമായ ഒരു വാക്കാണ് ഉഫ് എന്ന് പറഞ്ഞാൽ. അതിന്റെ അർത്ഥം എങ്ങനെ മനസ്സിലാക്കണം? ദേഷ്യം പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും ഏറ്റവും നിസ്സാരമായ ഒരു വാക്ക്. നമ്മൾ ക്ഷേന്ന് സാധാരണ അർത്ഥം പറയാറുണ്ട്, അതിനേക്കാളും ചെറിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആണ് ഉഫ് എന്ന് പറഞ്ഞാൽ. ദേഷ്യം നീരസം പ്രകടിപ്പിക്കാനുള്ള ഒരു ഉഫ്, അതുപോലെ നിങ്ങൾ അവരോട് പറയരുത്. വല തക്കുല്ലഹുമ ഉഫിൻ വല തൻഹർഹുമ വമ്മ സായില ഫല തൻഹർ ഫല തൻഹർഹുമ. നീ അവരെ വിരട്ടരുത്, വിരട്ടരുത് അവരെ. വക്കുല്ലഹുമ, നീ അവ രണ്ടുപേരോടും പറയുക, കൗലൻ കരീമ, കരീമായ വാക്ക്, മാന്യമായ വാക്ക്, സ്നേഹം തോന്നിപ്പിക്കുന്ന സൗമ്യമായ വാക്ക് അവരോട് പറയുക. ബാക്കി വഖ്ഫുല്ലഹുമ അവർക്ക് നീ താഴ്ത്തി കൊടുക്കുക. ജനാഹദ്ദുൽ, വിനയത്തിന്റെ ചിറക് താഴ്ത്തി കൊടുക്കുക. ഖുർആനിലെ അലങ്കാര പ്രയോഗങ്ങളിൽ ഒന്നാണിത്. അത് ആലങ്കാരിക പ്രയോഗം എന്ന് പറയില്ല, ആലങ്കാരികമല്ലാത്തതിനെ ആലങ്കാരികം എന്ന് പറയാറുണ്ട്. പക്ഷേ ആലങ്കാരികമായ ചിലതിൽ ഒന്നിതാണ്. ആ ജനാഹദ്ദുൽ, വിനയത്തിന്റെ ചിറക് താഴ്ത്തി കൊടുക്കുക. മിനുർ റഹ്മ, കാരുണ്യത്തിൽ നിന്നുള്ള. വഖുൽ, എന്നിട്ട് നീ ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക. റബ്ബി ർഹംഹുമ, റബ്ബെ നീ അവർക്ക് റഹ്മത്ത് കൊടുക്കണം ഇവർക്ക് രണ്ടുപേർക്കും. കമാ റബ്ബയാ, നീ ഇവനെന്നെ വളർത്തിയതുപോലെ. സഗീറൻ, ഞാൻ ചെറുതായിരിക്കെ, ചെറുതായിരുന്ന സമയത്ത്, ചെറിയ പ്രായത്തിലായിരിക്കെ എന്നെ എങ്ങനെയാണ് ഇവർ വളർത്തിയത്, അതുപോലെ. ഇതാണ് ഈ ആയത്ത്, ഈ രണ്ടായത്തുകളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ ഈ ആയത്ത്, ആദ്യം തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വഖാദാ റബ്ബുക. ഈ ആയത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ ഹിഫ്ലാക്കി വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പഠിച്ചാരെങ്കിലും ഉണ്ടെങ്കിൽ ഓത. ഞാൻ പേര് വിളിച്ചിട്ട് ആരും വരാണ്ടിരിക്കണ്ട, അതുകൊണ്ട് അല തക്കുല്ലഹുമ. വാലിദൈന, ഇമ്മ ഇമ്മ ഇമ്മ. അഹദുഹുമ ഫല അഖുല്ലഹുമ ബാരകല്ലാഹു ഫീക. കുറച്ചാളുകൾ ഉണ്ടാകുന്ന ക്ലാസ്സിൽ എല്ലാവരും പോയി തരാറുണ്ട്, കുറെ ആളുകളുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. ആ ആയത്തുകളെ ഹിഫ്ളാക്കണം, അതാണ് ഐൽമ എന്ന് പറഞ്ഞാൽ. സുമ്മമൻ വഖദാ റബ്ബുക്, നോക്ക വഖദാ റബ്ബുക്, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു. റബ്ബിന്റെ വിധി എന്ന് പറഞ്ഞാൽ അത് രണ്ട് നിലക്കാനുള്ളത്, ഒന്ന് കൗനിയായ വിധി, മറ്റൊന്ന് ഷറഇയായ വിധി. ഒന്ന് എന്ത് വിധിയാണ്? കൗനിയായ. കൗൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രപഞ്ചം. കൗനി എന്ന് പറഞ്ഞാൽ പ്രാപഞ്ചികമായ വിധി. അപ്പൊ മഴ പെയ്യണം, എപ്പോ ഇടി വേണം, എപ്പോ ആളുകൾ മരിക്കണം, ജീവിക്കണം, ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ വിധിക്കാണ് എന്ത് പറയുക, കൗനിയായ അവന്റെ വിധി എന്ന് പറയുക. അങ്ങനെ അവൻ വിധിച്ചാൽ അത് നടക്കുക തന്നെ ചെയ്യും. നിങ്ങളെല്ലാരും റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് അള്ളാഹു കൗനിയായി വിധിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയേ നടക്കുള്ളൂ, എല്ലാരും അള്ളാഹുക്ക് മാത്രമേ ഇബാദത്ത് ചെയ്യുകയുള്ളൂ. പക്ഷേ ഇവിടെ എന്ത് വിധിയാണ് ഉദ്ദേശം? ഷറഈയായ വിധിയാണ് ഉദ്ദേശം. ഷറഈയായ വിധി എന്ന് പറഞ്ഞാൽ ദീനിയായ അവന്റെ വിധി. മാത്രമല്ല ഈ ആയത്തിന് തഫ്സീർ സഹാബത്ത് പറഞ്ഞിട്ടുള്ളത് ഖദാ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അമറ, കൽപ്പിച്ചു. വേറെ സഹാബിമാര് പറഞ്ഞു വസ്സ, എന്താണ് വസ്സ, വസീയത്ത് ഉപദേശിച്ചു അല്ലാഹു. ഇതൊക്കെയാണ് ഇതിന്റെ അർത്ഥം. എന്ന് മാത്രമല്ല ഒരു നിലക്ക് എല്ലാവരും അള്ളാഹുവിന് മാത്രം അബ്ദായ ആളുകളാണ്. അവരറിയാതെ തന്നെ അവരുടെ ശരീരം, അവരുടെ നിഴലുകൾ, അവരുടെ ശരീരത്തിൽ ആന്തരികമായ അവയവങ്ങൾ, ഇതൊക്കെ അള്ളാഹുവിന്റെ അബ്ദാണ്. അവര് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ശരി, അള്ളാഹുവിന്റെ അബ്ദി തന്നെയാണ്. നിങ്ങൾ അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്ന്. ഇത് നോക്കൂ, ഈ ആയത്തിലുള്ള ഒരു ഒരു പ്രത്യേകത. വഖദാ റബ്ബുക, എന്താ റബ്ബുക എന്ന് പറഞ്ഞ നിന്റെ റബ്ബ്, നിന്റെ റബ്ബ് വിധിച്ചു എന്നാണ്. പക്ഷേ അല്ലാ താബുദൂന്നാണ് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ആരാധിക്കരുത് അള്ളാഹുവിനല്ലാതെ, നീ ആരാധിക്കരുത് എന്നല്ല. നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു, നീ അള്ളാഹുവിനല്ലാതെ ആരാധിക്കരുത് എന്നല്ല പറഞ്ഞത്. പിന്നെ വഖദാ റബ്ബുക അല്ല താബുദു, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു, നിങ്ങൾ ആരാധിക്കരുത്. ആദ്യം നബിയെ നീ എന്ന് അഭിസംബോധന ചെയ്തു, പിന്നെ എല്ലാവരോടും. ഇതിനാണ് ഖുർആനിലെ ഇൽത്തിഫാത്ത് എന്ന് പറയുക. ഇൽത്തിഫാത്ത്, ഇൽത്തിഫാത്ത് പറഞ്ഞാൽ തിരിഞ്ഞു നോക്കുക എന്നാണ്. ഒരു ഒരു രീതിയിലുള്ള സംസാരത്തിൽ നിന്ന് വേറൊരു ശൈലിയിലുള്ള സംസാരത്തിലേക്ക് കടക്കുക, അതാണ് നോക്കുക. നിങ്ങൾ ഫാത്തിഹയിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനു റഹീം, മാലികി യൗമിദ്ദീൻ, പിന്നെ അടുത്തത് മാറി ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. ആദ്യമെല്ലാം അള്ളാഹുവിനെ പുകഴ്ത്തുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ അള്ളാഹു അവൻ, അവനുള്ളതാണ് അൽഹംദ്, അതുപോലെ അവനാണ് യൗമുദ്ദീനിന്റെ ഉടമസ്ഥൻ. പിന്നെ അവനുള്ള ശൈലി മാറ്റി പിന്നെ എന്തായി, നീ എന്ന ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം. ഇതിനാണ് ഇൽത്തിഫാത്ത് എന്ന് പറയുക. അങ്ങനെ ഖുർആനിൽ ശൈലി മാറ്റുന്നതിന്റെ പിന്നിൽ പല പ്രത്യേകതകളും പല ഫായിദകളുമുണ്ട്, പല ഗുണപാഠങ്ങളും ഉപകാരങ്ങളും ഉണ്ട്. അതിൽ പെട്ടതാണ് ഒന്ന്, ശ്രദ്ധ ക്ഷണിക്കുക. പെട്ടെന്ന് പറയുന്നതിന്റെ ശൈലി മാറിയാൽ ശ്രദ്ധ കൂടുതൽ വരും. ഒന്നതാ, ഒന്നാമത്തത് അതാ. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ളാഹിനോടുള്ള ഒരു കാര്യം പറഞ്ഞാൽ അത് ഉമ്മത്തിന് മുഴുവൻ ബാധകമാണ്. നബിക്ക് ഖാസാണെന്ന് പ്രത്യേകം തെളിവുണ്ടെങ്കിലല്ലാതെ. അതിൽ പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ റസൂൽ വഫാത്തായാൽ വേറെ ആളുകൾക്ക് കല്യാണം കഴിക്കാൻ പാടില്ല, ഉമ്മഹാത്താണ്, മുഅ്മിനുകളുടെ ഉമ്മമാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നാലിലധികം ഭാര്യമാരെ കല്യാണം കഴിക്കാൻ അനുവാദമുണ്ടായിരുന്നു, അതാണ് നബിക്ക് ഖാസാണ്. അതുപോലെ കുറച്ച് കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞു, ഇനി നീ ആരെയും വിവാഹം ചെയ്യരുത്, അതും നബിക്ക് ഖാസാണ് എന്ന് പറഞ്ഞതുപോലെ. അതൊക്കെ ഖാസാണെന്ന് പ്രത്യേകം തെളിവുകളുണ്ട്. അങ്ങനെ തെളിവ് വരാത്ത എല്ലാ കാര്യവും നബിയോടുള്ള കൽപ്പിച്ചാൽ നമുക്ക് ബാധകമാണ്. മൂന്നാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന്റെ സഈമാണ്, ഈ ഉമ്മത്തിന്റെ നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ റസൂലുള്ളാഹിയുടെ കൽപ്പന നമുക്ക് ബാധകമാണ്. ഇനി നോക്കി, ഇതുപോലുള്ള ആയത്തുകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സൂറത്ത് തലാഖിലെ ഒന്നാമത്തെ ആയത്ത്, സൂറത്തു അത്തലാഖിലെ ഒന്നാമത്തെ ആയത്ത് ഇതേ ശൈലിക്കുള്ള ഒരു തെളിവാണ്. ആയത്ത് തുടങ്ങുന്നത് എങ്ങനെയാണ്? യാ അയ്യുഹൻ നബി, എന്താണ് യാ അയ്യുഹൻ നബി എന്ന് പറഞ്ഞ നബിയെ, ഇദാ തല്ലഖ്തുമുൻ നിസാ, നിങ്ങൾ സ്ത്രീകളെ തലാഖ് ചൊല്ലുകയാണെങ്കിൽ, നീ ചൊല്ലുകയാണെങ്കിൽ എന്നാണ് പറയേണ്ടത് നേരത്തെ വിളി അനുസരിച്ചിട്ട്. യാ അയ്യുഹൻ നബി ഇദാ തല്ലഖ്ത നിസാ എന്നാണ് വേണ്ടത്. പക്ഷെ എന്താ പറഞ്ഞ അങ്ങനെയല്ല, യാ അയ്യുഹൻ നബി ഇദാ തല്ലഖ്തുമുൻ നിസാ, നിങ്ങൾ സ്ത്രീകളെ തലാഖ് ചൊല്ലുകയാണെങ്കിൽ എന്ന് പറച്ച് തലാഖിന്റെ അഹ്കാമുകൾ പറയുക. അതേ ശൈലിയാണ് ഈ ആയത്തിൽ. ഖദാ റബ്ബുക, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു, അല്ല തഅബുദു, നബിയുടെ മാത്രമാണെങ്കിൽ അല്ല തഅബുദ എന്നാണ് പറയേണ്ടത്. അല്ല തഅബുദു എന്നല്ല, അല്ല തഅബുദ എന്നാണ് പറയേണ്ടത്. അല്ല തഅബുദു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഫായിദകൾ ഇതൊക്കെയാണ്. ഒന്ന്, ശ്രദ്ധ ക്ഷണിക്കുക. രണ്ട്, റസൂലുള്ളാഹിക്കുള്ള കൽപ്പന നമുക്കും ബാധകമാണ്. മൂന്ന്, റസൂലുള്ളാഹ് നമ്മുടെ സഈമാണ്, നമ്മുടെ നേതാവാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നോക്കൂ, അല്ല തഅബുദു ഇല്ല ഇയാ, നിങ്ങൾ അല്ലാഹുവിനെ അല്ലാതെ ഇബാദത്ത് ചെയ്യരുത്, അല്ലാഹുവിന്റെ അബ്ദായിരിക്കുക നമ്മളെല്ലാവരും. എന്താണ് അബ്ദ്? അടിമയായിരിക്കുക. അല്ലാഹുവിന്റെ അടിമയായിരിക്കുക, ഉബൂദിയ്യ, അല്ലാഹുവിനോടുള്ള അടിമത്തം, അത് ഏറ്റവും വലിയ മാന്യതയാണ്, ഏറ്റവും വലിയ സ്ഥാനമാണ്. അതേസമയം ഒരാൾ മറ്റൊരാളുടെ അടിമയാണെങ്കിലോ, അത് ശ്രേഷ്ഠതയാണോ? അല്ല, അതൊരു നിന്ദതയാണ്, അതൊരു തരത്തിലുള്ള നിന്ദതയാണ് ഒരു മനുഷ്യൻ ഒരു മനുഷ്യന്റെ അടിമയായിരിക്കുക എന്നുള്ളത്. പക്ഷേ ഒരു മനുഷ്യൻ റബ്ബിന്റെ അടിമയായിരിക്കുക എന്നുള്ളത് അയാൾക്ക് ഷറഫാണ്, അയാൾക്ക് മാന്യതയാണത്, അയാൾക്കുള്ള ശ്രേഷ്ഠതയാണത്. അതുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ഐസ നബിയെ അവർ പുകഴ്ത്തിയതുപോലെ എന്നെ പുകഴ്ത്തരുത്, അമിതമായി പുകഴ്ത്തരുത്. വലാക്കിന് കൂലു, മറിച്ച് നിങ്ങൾ പറയുക, അബ്ദുല്ലാഹി വറസൂലോ, അള്ളാഹുവിന്റെ അബ്ദ് എന്ന് പറയുക, എന്നെ അള്ളാഹുവിന്റെ അടിമയാണെന്ന് പറയുക. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബല്ല എന്നീ ആയത്തിൽ സൂചനയുണ്ട്. റസൂലുള്ള റബ്ബല്ല, പിന്നെ റസൂലുള്ള അബ്ദാൻ, റബ്ബുക്ക്, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു, പിന്നെ എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റും? പറ്റുമോ? പാടില്ല. ഒരു നബിയും നിങ്ങൾക്കൂന്നു ഇബാദല്ലി, എനിക്ക് അബ്ദികളാവുക എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് വലാക്കിൻ കൂനു റബ്ബാനിയീൻ, അള്ളാഹുവിന്റെ അടിമകളാവുക നിങ്ങൾ, അള്ളാഹു റബ്ബിലേക്ക് ജനങ്ങൾ അടുപ്പിക്കുന്ന ആളുകളാവുക നിങ്ങൾ എന്നാണ് എല്ലാ നബിമാരും പറഞ്ഞിട്ടുള്ളത്. നബിമാരെ അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്നുള്ളതാണ് യഹൂദികൾക്കും നസറാനികൾക്കും പറ്റിയിട്ടുള്ളത്. അത് യഹൂദി നസറാനികൾ എല്ലാ കാര്യത്തിലും ഈ ഉമ്മത്ത് പിൻപറ്റുമെന്ന് റസൂലുള്ള പ്രവചിച്ചിട്ടുള്ളതാണ്. അതാണ് ഈ ഉമ്മത്തിനും പറ്റിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇബാദത്ത് ചെയ്യുന്നു, റസൂൽ നാണോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അങ്ങനെ ചെയ്താൽ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തായിരിക്കുന്നു, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു, ശിർക്ക് ചെയ്തിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു അവന്റെ അബ്ദാണെന്ന് വിളിച്ചിട്ടുള്ള സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, ഖുർആൻ നബിക്ക് കൊടുത്തു എന്ന് പറയാൻ. ഖുർആൻ കിട്ടുക എന്നുള്ളത് വലിയ ശ്രേഷ്ഠതയാണ്. തബാറകല്ലദീ നസ്സല ഖുർആന അലാ അബ്ദിഹി ലിയകൂന ലിൽആലമീന നദീറ. അള്ളാഹു എത്ര പരിശുദ്ധനാണ്, അവൻ എത്ര ബറക്കത്തുള്ളവനാണ്, അനുഗ്രഹ സമ്പൂർണനാണ്, അവനാണ് അവന്റെ അബ്ദിന് ഫുർഖാൻ, സത്യം അസത്യവും വിവേചിക്കുന്ന ഖുർആൻ ഇറക്കി കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഖുർആൻ കിട്ടി എന്ന മഹത്തായ കാര്യം പറയാൻ നബി അള്ളാഹു എന്താ വിളിച്ചത്? അബ്ദ്. ഇനി നോക്കൂ, ഖുർആനെ പോലെ വേറൊന്ന് കൊണ്ടുവരാനുള്ള വെല്ലുവിളി. നിങ്ങൾക്ക് ഖുർആനെ കുറിച്ച് സംശയമുണ്ടോ, നമ്മുടെ അബ്ദിന് നാം ഇറക്കി കൊടുത്തതിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ, ഇതുപോലെ ഒന്ന് കൊണ്ടുവാ, ഒരു സൂറത്ത് കൊണ്ടുവാ. അവിടെ നബി എന്താ വിളിച്ചത്? എന്താണ് വിളിച്ചത്? അബ്ദാണെന്നാണ് വിളിച്ചിട്ടുള്ളത്. അടിമയാണ്, അത് ശ്രേഷ്ഠമായ ഒരു സ്ഥാനമാണ്. ഇനി നോക്ക്, ഇസ്രായേലിനെ കൊണ്ടുപോയത് വലിയ മുഅ്ജിസത്താണ്. അതിനെ കുറിച്ച് പറഞ്ഞപ്പോ സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദി ബാറക്നാ ഹൗലഹ. മിഅ്റാജിന്റെ കാര്യം പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ സൂറത്തുൽ നജ്മിൽ നോക്ക്, ഫൗഹാ ഇല അബ്ദിഹി മാ ഔഹാ മാ കദബൽ ഫുആദു മാ റാ അഫതുമാറൂനഹു അലാ മാ യറാ ولقد رآه نزلة أخرى عند سدرة المنتهى عندها جنة المأوى. سدرة المنتهى ജന്ന, ഇതൊക്കെ ആകാശ ലോകത്തേക്ക് മിഅ്റാജിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോയ സന്ദർഭത്തിലും അത് പറയാൻ അള്ളാഹു എന്താ വിളിച്ചത്? ഔഹാ ഇല അബ്ദിഹി മാ ഔഹാ. ആ സമയത്ത് നമ്മുടെ അബ്ദായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നാം വഹി നൽകി. വലിയ വലിയ സ്ഥാനം കാര്യം പറയാനാണ് അബ്ദ് പറയുന്നത്. അബ്ദ് എന്ന് പറയുന്നത് അള്ളാഹിന്റെ അബ്ദായിരിക്കുക എന്നുള്ളത് നിന്നതയല്ല, ശ്രേഷ്ഠതയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തെരഞ്ഞെടുക്കാൻ പറഞ്ഞത്, മലിക്കായ നബി ആകണോ, ഒരു അബ്ദായ നബി ആകണോ, ഒരു സാധുവായ അടിമയായ അള്ളാഹുവിന്റെ അടിമയായ സാധുവായ നബി ആകണോ, അതല്ല ഒരു മലിക്കായ രാജാവായ നബി ആകണോ. അപ്പൊ ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, മുഹമ്മദ് തവാബ, മുഹമ്മദെ വിനയം കാണിക്കുക, റസൂലിന്റെ അബ്ദായ നബിയായ മതി എന്ന് പറഞ്ഞു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ കാണാം, ഇതിനു ശേഷം റസൂലുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ചാരി ഇരിക്കാറുണ്ടായിരുന്നില്ല. ഇതിനു ശേഷം എന്ന് പറഞ്ഞാൽ ഒരു ഒരു അടിമ സാധുവായ ഒരാൾ ഭക്ഷണം കഴിക്കുന്നത് പോലെയാണ് റസൂലുള്ള ഭക്ഷണം കഴിച്ചിരുന്നത്, ചാരി ഇരിക്കാതെ. അതൊരു ഒരു അദബാണ്, ഒരു ഒരു വിനയമാണത്. വല്ലാഹുസലമ ഹിമാറിന്റെ പുറത്ത് സഞ്ചരിച്ചിരുന്നു. വലിയ വലിയ കേമന്മാരൊന്നും ഹിമാറിന്റെ പുറത്ത് സഞ്ചരിക്കാറുണ്ടായിരുന്നില്ല. ഇന്ന് അങ്കറൽ അസ്വാത്തിലെ സൗത്തുൽ ഹമീർ എന്ന ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഖുർത്തുബി ആ കാര്യം പറയുന്നുണ്ട്. എന്ത്? ശബ്ദങ്ങളിൽ ഏറ്റവും വെറുക്കപ്പെട്ട ശബ്ദം കഴുതയുടെ ശബ്ദമാണ്. കഴുത മൊത്തത്തിൽ വെറുപ്പുളവാക്കുന്ന ഒരു ജന്തുവാണ്. അതുകൊണ്ട് തന്നെ വലിയ വലിയ ആളുകളൊന്നും കഴുതപ്പുറത്ത് പണ്ട് സഞ്ചരിച്ചിരുന്നില്ല. പക്ഷെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴുതപ്പുറത്ത് സഞ്ചരിച്ചിരുന്നു, അത് അവിടുത്തെ വിനയം കൊണ്ടാണ് എന്ന് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അള്ളാഹുവിന്റെ അബ്ദായിരിക്കുക, അത് വലിയ ശ്രേഷ്ഠതയാണ്. അള്ളാഹുവിനോട് വിനയം കാണിക്കുന്നവനെ അള്ളാഹു ഉയർത്തും. وَمَا تَوَاضَ أَحَدٌ لِلَّهِ إِلَّا رَفَعَهُ اللَّهُ ആ ഹദീസിൽ മൂന്ന് കാര്യങ്ങൾ صلى الله عليه وسلم പറഞ്ഞു. مَا نَقَصَتْ صَدَقَةٌ مِّن مَّالٍ صدقه സമ്പത്തിൽ നിന്ന് കുറച്ചിട്ടില്ല, ഇതുവരെ കുറക്കൂല, കുറഞ്ഞു പോവുകയില്ല കൊടുത്താൽ. രണ്ടാമത്തേത്, ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി മാപ്പ് കൊടുത്താൽ അള്ളാഹു അവനെ ഇജ്ജ് കൊടുക്കാതിരിക്കുകയില്ല. എന്താണ് ഇജ്ജ്? അന്തസ്, ശ്രേഷ്ഠത, പ്രതാപം അള്ളാഹു കൊടുക്കാതിരിക്കുകയില്ല. നമ്മൾ വിചാരിക്കും നമ്മൾ വിട്ടുകൊടുത്താൽ, നമ്മൾ മാപ്പ് കൊടുത്താൽ നമ്മൾ താണു പോവുകയാണ്. യഥാർത്ഥത്തിൽ താണു പോവുകയില്ല, അള്ളാഹു ഇജ്ജ് കൊടുക്കും. സദഖ പോലെ, സദഖ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? തീർന്നു പോകും. തീർന്നു പോവുകയില്ല, തുടരെ തുടരെ അള്ളാഹു തരും. അതുപോലെ അതിന്റെ ബാക്കിയാണ്, വമാ തവാദ അഹദുല്ലില്ല, ആരും അള്ളാഹുവിന് വേണ്ടി വിനയം കാണിക്കുകയില്ല, ഇല്ല റഫാഹുല്ലാ, അള്ളാഹു അവനെ ഉയർത്തിയിട്ടല്ലാതെ. അള്ളാഹു ഉയർത്തിയാൽ പിന്നെ ആർക്കെങ്കിലും താഴ്ത്താൻ പറ്റുമോ? ഇല്ല. ഖുലി അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക്ക മൻ തശാ വതൻസിഉൽ മുൽക്ക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. സൂറത്തു ആലി ഇംറാനിലെ ആയത്താണ്. ഖുലി അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, മുൽക്കിന്റെ ഉടമസ്ഥനായ അള്ളാഹുവെ, തുഅ്തിൽ മുൽക്ക മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവനെ നീ മുൽക്ക് അധികാരം കൊടുക്കുന്നു. വതൻസിഉൽ മുൽക്ക, നീ അധികാരം ഊരിയെടുക്കുന്നു. മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന്. വതുഇസ്സു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ഇജ്ജത്ത് കൊടുക്കുന്നു. വതുദില്ലു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ നിന്ദ കൊടുക്കുന്നു. ബിയദിക്കൽ ഖൈർ, നിന്റെ കയ്യിലാണ് ഖൈർ ഉള്ളത്. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നീയാണ് എല്ലാ കാര്യത്തിനും കഴിവുള്ളവൻ. അപ്പൊ ജനങ്ങൾക്ക് ഒരാളെ താഴ്ത്താനോ ഉയർത്താനോ സാധ്യമല്ല, അള്ളാഹുവിന് മാത്രമേ ആളുകളെ ഉയർത്താനും താഴ്ത്താനും പറ്റുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു തആല ഇനി ഈ ആയത്തിൽ പറയുന്നത്, അത് ഞാൻ ചുരുക്കി പറയാം. വിഷയം കിതാബു തൗഹീദിന്റെ വിഷയം മാതാപിതാക്കളുടെ ബാധ്യതയല്ല, എന്നാലും ഈ ആയത്തിൽ വന്നൊരു കാര്യമാണ്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നീ ഇഹ്സാൻ ചെയ്യുക. ഇമ്മ യബ്ലുഗന്ന ഇൻദക കിബറ അഹദുഹുമാ അവ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ൻ, അവർ നിന്റെ അരികിൽ വെച്ച് വാർദ്ധക്യത്തിലെത്തിയാൽ നീ അവരോട് ഉഫ് എന്ന് പോലും പറയരുത്. അപ്പൊ എഹ്സാൻ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞതിൽ ഉപകാരം ചെയ്യലുണ്ട്. മാതാപിതാക്കൾക്ക് ഉപകാരം ചെയ്യണം. ഉപകാരം ചെയ്താൽ മാത്രം പോരാ, പിന്നെന്ത് വേണം? ഉപദ്രവിക്കരുത്. അപ്പൊ ഉപകാരം ചെയ്യണം എന്നുള്ള കാര്യമാണ് എഹ്സാനൻ എന്ന വാക്കിലുള്ളത്. ഉപദ്രവിക്കരുത് എന്ന കാര്യമാണ് ഏത് വാക്കിലുള്ളത്? ഉഫ് എന്ന് പോലും പറയരുത് എന്നതിലുള്ളത്. ഇമാം ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളാ അദ്ദേഹം പറഞ്ഞു, എഹ്സാന്റെ ളിദ്ദ് നന്മ ചെയ്യുന്നതിന്റെ, നന്മ ചെയ്യുക, മാതാപിതാക്കളോട് നന്മ ചെയ്യുക എന്നതിന് രണ്ട് വിപരീതമുണ്ട്. ആ രണ്ട് നമ്മൾ ചെയ്യരുത്. മാതാപിതാക്കളോട് നന്മ ചെയ്യുക എന്നതിന് രണ്ട് വിപരീതങ്ങളുണ്ട്, രണ്ടും ചെയ്യരുത്. ഒന്ന് അദമുൽ എഹ്സാൻ, നന്മ ചെയ്യാതിരിക്കൽ. അതെന്തിന്റെ വിപരീതമാണ്? നന്മ ചെയ്യുന്നതിന്റെ വിപരീതം. രണ്ടാമത്തെ വിപരീതം എന്താണ്? ഉപദ്രവിക്കൽ. മാതാപിതാക്കളുള്ള നന്മ ചെയ്യുന്നതിന് രണ്ട് വിപരീതങ്ങളുണ്ട്. ഒന്ന് നന്മ ചെയ്യാതിരിക്കൽ, അത് നമ്മൾ പാടില്ല, നന്മ ചെയ്യണം. രണ്ടാമത്തെ റിദ്ദ് എന്താണ്? ഉപദ്രവിക്കൽ, അത് നമ്മൾ ചെയ്യാൻ പാടില്ല. രണ്ട് എഹ്സാനിന്റെ റിദ്ദാണ്. അടുത്തത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച പ്രസിദ്ധമായ ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബുഖാരിയിൽ മുസ്ലിമിലുള്ളതാണ്. അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ്? റസൂലുള്ള എന്താണ് ആദ്യം പറഞ്ഞത്? അസ്സലാത്തു അലാ വഖ്തിഹ, നമസ്കാരം അതിന്റെ സമയത്ത് ചെയ്യും. അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ. പ്രവൃത്തികളിൽ ഏറ്റവും ഇഷ്ടം അതാണ്. ഹജ്ജിനേക്കാളും, നോമ്പിനേക്കാളും, സകാത്തിനേക്കാളും അള്ളാഹു ഇഷ്ടേതാ? നമസ്കാരം. ثم اي ابن مسعود جوجو പിന്നെ ഏതാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ബിർ ചെയ്യുക, അതെന്നാണ് എഹ്സാൻ. അഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയാഹു വബിൽ വാലിദൈനി ഇഹ്സാന. അല്ലാഹുവിന് പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ അതാണ്, ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക. ഇബ്നു മസ്ഊദ് ചോദിച്ചു സുമ്മ ഐ, പിന്നെ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ്. അതിനേക്കാൾ അല്ലാഹുക്ക് ഇഷ്ടം ഏതാ? മാതാപിതാക്കൾക്ക് നന്മ ചെയ്യല. അതുകൊണ്ടാണ് ജിഹാദിന് മാതാപിതാക്കളോടുള്ള അനുമതി ഇല്ലാതെ അവരെ കരയിപ്പിച്ചുകൊണ്ട് വന്ന ഒരാളോട് റസൂലുള്ള പറഞ്ഞത് മടങ്ങിപ്പോകൂ, നീ അവരെ കരയിപ്പിച്ചതുപോലെ നീ അവരെ ചിരിപ്പിക്കുമെന്ന് പറഞ്ഞു. കാരണം ആ ജിഹാദ് എല്ലാവർക്കും പിന്നെ നിർബന്ധമാക്കപ്പെട്ട ജിഹാദ് ആയിരുന്നില്ല. അങ്ങനെയുള്ള ചില ജിഹാദ് വരും. ഇപ്പൊ റസൂലുള്ള പറയും ഫിർസും ഫംഫിറു, നിങ്ങളോട് എല്ലാവരോടും പോകാൻ കൽപ്പിക്കപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? പോകണം. അവിടെ അപ്പൊ പിന്നെ ആര് വിലക്കിയാലും പാടില്ല, കാരണം അള്ളാഹുന്റെ റസൂലിന്റെ കൽപ്പനയാണ്. അതല്ലാത്ത റസൂൽ എല്ലാവർക്കും നിർബന്ധമാക്കിയിട്ടില്ലാത്ത ചില ആളുകളെ, തെരഞ്ഞെടുത്ത ആളുകൾ മാത്രം പോകുന്ന ജിഹാദ് ഉണ്ടാവും, അതിന് ഇവരുടെ സമ്മതമില്ലാതെ പോകാൻ പാടില്ല. അപ്പൊ അതിനേക്കാളും അള്ളാഹുവിന് ഇഷ്ടമാണ് ആ അമൽ. ഇനി നോക്കൂ, അത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് പറയും പഠിപ്പിക്കുന്ന ഹദീസാണ് ആയത്ത് പോലെ. അതുപോലെ ഫലാ തഖുല്ലഹു ഉഫ്ഫിൻ, അവരോട് ചേ എന്ന് പോലും പറയരുത്, ഉഫ് എന്ന് പോലും പറയരുത്, അഥവാ ദ്രോഹിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന ഹദീസാണ്. ദ്രോഹിക്കൽ ചെറിയ പാപമാണോ വലിയ പാപമാണോ? വലിയ വൻപാപമാണ്, വൻപാപമാണെന്ന് തെളിയിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് അബ്ദുല്ലാഹി ഇബ്നു അംറിന്റെ റിവായത്താണ്, ഇന്ന മിനൽ കബായിർ, വൻപാപങ്ങളിൽപ്പെട്ടതാണ് തീർച്ചയായും ശത്മ റജുലി വാലിദൈ, ഒരാൾ തന്റെ മാതാപിതാക്കളെ ചീത്ത വിളിക്കുക എന്നത് വൻപാപങ്ങളിൽപ്പെട്ടതാണ്. ആരുടെ വാക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാണ്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് വഹൽ യസ്തിമു റജുലു വാലിദൈ, ഒരാൾ തന്റെ മാതാപിതാക്കളെ ചീത്ത വിളിക്കുവോ? അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ, ചീത്ത വിളിക്കൂ. എങ്ങനെയാണ് ചീത്ത വിളിക്കുക? യസൂബു അബർ റജുൽ, അയാൾ വേറെ തന്റെ ഉപ്പാനെ ചീത്ത വിളിക്കും. അപ്പൊ എന്ത് കഴിയും? വയസുബു അബാ, ഇവന് വേണ്ടി ഉപ്പാനെ ചീത്ത വിളിക്കും. വയസുബു ഉമ്മ, വേറെ തന്റെ ഉമ്മാനി ഇവൻ ചീത്ത വിളിക്കും. വയസുബു ഉമ്മ, ഇവന് വേണ്ടി ഉമ്മാനെ ചീത്ത വിളിക്കും. അപ്പൊ ഫലത്തിൽ ഇവൻ ആരെ ചീത്ത വിളിച്ചത്? സ്വന്തം ഉമ്മാനുപ്പാനെ. അതുകൊണ്ടാണ് തിന്മകളിൽ ചിലപ്പോ ഇസ്ലാമിൽ അറിയപ്പെട്ട കായികമാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, കർമ്മങ്ങളെല്ലാം നിയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ ചില തിന്മകളിൽ നമ്മൾ ആ തിന്മ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ആ തിന്മയുടെ കുറ്റം കൂടി നമുക്ക് കിട്ടും. അതിൽപ്പെട്ടതാണ് ഇത്. കറിയാൾ സന്തുപ്പാനെ ചീത്ത വിളിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ സന്തുപ്പാനെ ചീത്ത വിളിച്ചതിന്റെ കുറ്റിവന് കിട്ടി. കാരണം അതിലേക്ക് എത്തിക്കുന്ന കാര്യം അവൻ ചെയ്തു, അതിലേക്ക് എത്തിക്കുന്ന കാര്യം ചെയ്തു. ഒരു കാര്യം ഹറാമാണെങ്കിൽ അതിലേക്ക് എത്തുന്ന വഴിയും ഹറാമാണ്. ഒരു കാര്യം ഫർദാണെങ്കിൽ അതിലേക്ക് എത്തുന്ന വഴിയും ഫർദാണ്. ഒരു കാര്യം സുന്നത്താണെങ്കിൽ, മുസ്തഹബാണെങ്കിൽ അതിലേക്കുള്ള വഴിയും മുസ്തഹബാണ്. യാതൊരു സംശയമില്ല, അത് അറിയപ്പെട്ട ഒരു കായികയാണ്, ഒരു അടിസ്ഥാനമാണ്. അപ്പൊ ഇയാള് ഉമ്മാനുപ്പാനെ ചീത്ത വിളിച്ചു. ഈ ഹദീസ് നമുക്കുള്ള പാഠം എന്താണ്? റസൂലുള്ളാന്റെ ആദ്യത്തെ വാക്കാണ്, ഇന്ന മിനൽ കബായിർ, വൻപാപങ്ങളിൽപ്പെട്ടതാണ് ഒരാൾ തന്റെ ഉമ്മാനുപ്പാനെയും ചീത്ത വിളിക്കുന്നത്. അപ്പൊ അവരെ ദ്രോഹിക്കൽ വൻപാപമാണെന്ന് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലായി. ഇനി നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ ഹുറൈറയുടെ റിവായത്തിലുണ്ടല്ലോ, ജാ അറജുൽ, ഒരാൾ വന്നിട്ട് ചോദിച്ചു, മൻ അഹഖു നാസി ബിഹുസ്നി സഹാബതി, എല്ലാവരും കേട്ട അദർസിനൊക്കെ പഠിച്ച ഹദീസാണ്, ആരോടാണ് ഞാൻ ഏറ്റവും നന്നായി പെരുമാറേണ്ടത്? എന്താ റസൂൽ പറഞ്ഞത്? ഉമ്മുഖ്, നിന്റെ ഉമ്മയോട്. പിന്നെയും ചോദിച്ചു, റസൂല പറഞ്ഞു ഉമ്മുഖ്, പിന്നെയും ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഉമ്മുഖ്, വീണ്ടും ചോദിച്ചപ്പോ എന്ത് പറഞ്ഞു? അബൂഖ്, നിന്റെ പിതാവിനോട്. പണ്ഡിതന്മാര് പറയുന്നു, ഇമാം ഖുർത്തുബി പറഞ്ഞു റഹിമഹുല്ലാ, മൂന്ന് തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മാനെ ഉപ്പാനേക്കാളും ശ്രേഷ്ഠത കൂട്ടി പറഞ്ഞു. അതിനുള്ള കാരണം ഇതായേക്കാം, കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ, അതിൽ ഉപ്പാക്ക് പങ്കാളിത്തമില്ല, ഉമ്മാക്കാനുള്ളത്. ഒന്നെന്താ? ഗർഭം ചുമക്കുക എന്നുള്ളത്, അതിൽ ഉപ്പാക്ക് റോളില്ല, ഉമ്മയാണ് സഹിക്കുന്നത്. രണ്ടാമത്തേത് പ്രസവിക്കുക എന്നുള്ളത്, അത് ഉമ്മ മാത്രമാണ്, അതിൽ ഉപ്പാക്ക് പങ്കാളിത്തമില്ല. രണ്ടാമത്തേത് മുലയൂട്ടി വളർത്തുക എന്നുള്ളത്, മുലയൂട്ടി വളർത്തുക എന്നുള്ളതിലും ഉമ്മാക്ക് മാത്രമേ പങ്കാളിത്തമുള്ളൂ. അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങളിൽ ഉമ്മാക്ക് ഉപ്പാനേക്കാളും ഉപ്പാക്ക് പങ്കാളിത്തമില്ലാത്തത് കൊണ്ടായിരിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് തവണ ആരെ പറഞ്ഞിട്ടുള്ളത്? അമ്മാനെ പറഞ്ഞിട്ടുള്ളത്. ഗർഭം പ്രസവം മുലയൂറ്റി വളർത്തി ഇതിൽ ഉപ്പ ഉമ്മ ഒറ്റക്കാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ഉമ്മാക്ക് മൂന്ന് തവണ ഉപ്പാനേക്കാളും സദാശക്തിയുണ്ട്. നോക്കൂ, നിങ്ങൾ അല്ലാഹുവിന്റെ അടിമയായിരിക്കുക, അല്ലാഹു അല്ലാത്ത അല്ലാഹുവിനെ അല്ലാതെ നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത്. ഇനി അടുത്ത ആയത്ത് ആണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഈ കിതാബിലുള്ള അടുത്ത ആയത്ത്. ഈ ആയത്ത് മുഴുവനായിട്ടൊന്ന് ഓതണം, അത് ബാങ്ക് കഴിഞ്ഞിട്ട് ഓതാം. ബാങ്കിന്റെ സമയത്ത് ഒന്ന് മുസ്ഹാഫിന് സൂറത്തുൽ ഇസ്രായേൽ ആയത്ത് എല്ലാവരും എടുത്തു വെക്കണം, എന്നിട്ട് ബാങ്കിന് ശേഷം അത് ഓതണം ഇൻഷാല്ലാ. അടുത്ത ആയത്ത് നോക്കാം, അതിനു മുമ്പ് എന്താണുള്ളത്? ഇത് ഏത് സൂറത്തിലാണ്? സൂറത്തു അന്നിസായിലെ 36-ാമത്തെ ആയത്താണ് ഇത്. وَاعْبُدُوا اللَّهَ وَلَا تُشْرِكُوا بِهِ شَيْئًا എന്നിട്ട് എന്ത് പറഞ്ഞു? അൽആയ അങ്ങനെ പറഞ്ഞാൽ എന്താണ് ബാക്കി ഭാഗം? ആയത്തിന്റെ ബാക്കി എന്താണ്? وَاعْبُدُوا اللَّهَ وَلَا تُشْرِكُوا بِهِ شَيْئًا وَبِالْوَالِدَيْنِ إِحْسَانًا وَبِذِي الْقُرْبَى وَالْيَتَامَى وَالْمَسَاكِينِ وَالْجَارِ ذِي الْقُرْبَى وَالْجَارِ الْجُنُبِ وَالصَّاحِبِ بِالْجَنْبِ وَابْنِ السَّبِيلِ وَمَا مَلَكَتْ أَيْمَانُكُمْ إِنَّ اللَّهَ لَا يُحِبُّ مَنْ كَانَ مُخْتَالًا فَخُورًا. ഇതാണ് ആയത്ത്, സൂറത്തുൽ നിസായിൽ 36-ാമത്തെ ആയത്ത്. ഈ ആയത്ത് കേട്ടപ്പോൾ എന്ത് മനസ്സിലായി? നേരത്തെ ആയത്തിനോടുള്ള സാദൃശ്യം എന്താണ് ഈ ആയത്തിന്? ആദ്യം തൗഹീദ് പറഞ്ഞു, പിന്നെ മാതാപിതാക്കളുടെ ബാധ്യത, പിന്നെ സഹജീവികളോടുള്ള ബാധ്യതയാണ്, ബന്ധുക്കളോട്, അതുപോലെ പാവപ്പെട്ടവരോട്, ഈ വഴിയാത്രക്കാരനോട്, അയൽവാസിയോട്, ഇവരൊക്കെയോടുള്ള ബാധ്യതയാണ് അല്ലാഹു സുബ്ഹാന തആല ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. സമയം ആയതെടുത്തില്ല, നമ്മൾ നേരത്തെ തഫ്സീർ പറഞ്ഞ ആയത്താണ് അത്. ഒന്ന്
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما
آية حفظ الله كان لا تذكر فقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما. അടുത്ത ആയത്ത് അബ്ദുല്ലാഹു വലാ തുശ്രിക്കു ബിഹി ശൈഅ, അതേ കാര്യം അബ്ദുല്ലാഹ് നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അതിൽ ഇസ്ബാത്തുണ്ട്, ഉറപ്പിക്കൽ. വലാ തുശ്രിക്കു ബിഹി ശൈഅ, അവനിൽ ഒന്നിനെയും നിങ്ങൾ പങ്കുചേർക്കരുത് എന്ന് പറഞ്ഞതിൽ നഫി ഉണ്ട്, നിഷേധം. ഇതിലും ഒരുപാട് ഹുഖൂഖ് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് അതിനു മുമ്പാണ് അള്ളാഹു അള്ളാഹുവിനുള്ള ഹക്ക് പറഞ്ഞത്, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക, മറ്റൊന്നിനെയും ഇബാദത്ത് ചെയ്യാതിരിക്കുക, ഒന്നിന്റെയും അബ്ദാവാതിരിക്കുക. നമ്മൾ മറ്റാരുടെയും അടിമയാവരുത്, ചെറിയ ശിർക്കും വലിയ ശിർക്കും പാടില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് ഈ ആയത്തിന്റെ ഈ കിതാബിൽ ഈ ആയത്തിന്റെ തഫ്സീർ ചെയ്യുമ്പോൾ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ എന്നപോലുള്ള ഉലമാക്കൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഈസ അബ്ദുദ്ദീനാർ, തഈസ അബ്ദുദ്ദിർഹം, تعيس عبد الخميلة، تعيس عبد الخميصة. دينار عند عبد اوان تولن بويريكم ناشي جو بويريكم عليكم ناشي كتا درهم عند عبد اوان مغانتنا تعيس اوان ناشم اذو بولا تعيس عبد الخميلة، تعيس عبد الخميصة. خميلة غرنا الكربون ارتل الله ورطيق وسترمان، خميصة نورنا بلان ارتل الله ورطيق وسترمان نورنا اوان وسط اللي عبدان ഡ്രസ്സിന്റെ അബ്ദാണ്, അവനെല്ലാം എന്താണ്? വസ്ത്രങ്ങൾ. അതുപോലെ ദിനാർ, പണം, ദിർഹം, ഇതൊക്കെ ഇതിന്റെ ഒക്കെ അബ്ദാണ് അവൻ. ഹദീസിന്റെ ബാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവന് കിട്ടിയാൽ അവന് തൃപ്തിപ്പെടും, കിട്ടിയില്ലെങ്കിൽ അവൻ സഹത്ത് കാണിക്കും, ഉറപ്പ് കാണിക്കും. മുഅ്മിനുകളുടെ സ്വഭാവം എന്താണ്? കിട്ടിയാൽ അവർ ശുക്ർ കാണിക്കും അല്ലാഹുവിനോട്, കിട്ടിയില്ലെങ്കിൽ അവർ സബർ കാണിക്കും അല്ലാഹുവിനോട്, ക്ഷമ കാണിക്കും. കിട്ടിയാൽ മാത്രം അവർക്ക് ഈമാൻ, കിട്ടിയില്ലെങ്കിൽ അവർക്ക് ഈമാനില്ലാതിരിക്കുക. അതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള ഹുബ്ബ് എങ്ങനത്തെ ഹുബ്ബാണ്? കിട്ടിയാ തൃപ്തിപ്പെടുന്ന, കിട്ടിയില്ലെങ്കിൽ ദേഷ്യം പിടിക്കുന്ന ഹുബ്ബല്ല, അത് മുനാഫിക്കുകളുടെ ഹുബ്ബാണ്. ഖുർആനിലെ എത്രയോ ആയത്തുകളിൽ അള്ളാഹു അവരുടെ സ്വഭാവമായി പറഞ്ഞാണ്, അവർക്ക് കിട്ടിയാൽ അറളു, അവരത് തൃപ്തിപ്പെടും, കിട്ടിയില്ലെങ്കിലോ അവർക്കത് ആ ദേഷ്യം പിടിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈമാൻ കുറഞ്ഞ ആളുകൾക്ക് മനസ്സ് തൃപ്തിയാവാൻ കൂടുതൽ കൊടുക്കുമായിരുന്നു, കൂടുതൽ കൊടുക്കുമായിരുന്നു. എന്തിനു വേണ്ടിയാണ് ഞാൻ അതിന്റെ പേരിൽ എന്താക്കണ്ട, കാപ്പറായിപ്പോണ്ട്, അത് കിട്ടാത്തതിന്റെ പേരിൽ. ഇപ്പൊ അത് കിട്ടിയിട്ട് സമാധാനിക്കട്ടെ, പിന്നെ നല്ല ഈമാൻ ഉണ്ടായി അവരതിൽ ഉറക്കട്ടെ എന്ന് വിചാരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം അൻസാരികൾക്കൊന്നും കിട്ടിയില്ല. അവർ പരാതി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ പോരെ, ഞങ്ങളുടെതാണ്, നിങ്ങൾക്ക് അത് പോരെ എന്ന് ചോദിച്ചപ്പോ അൻസാരികൾ പറഞ്ഞു, ഞങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് റസൂലുള്ള പറഞ്ഞ വാക്കാണ്, എനിക്ക് ഇഷ്ടം ഉണ്ടായിരിക്കും ഒരാളെ, പക്ഷെ ഞാൻ അയാൾക്ക് കൊടുക്കാതെ മറ്റൊരാൾക്ക് കൊടുക്കും, ഞാൻ കൊടുക്കാത്ത ആളെയാണ് എനിക്ക് കൊടുത്ത ആളെക്കാളും കൂടുതൽ ഇഷ്ടം. എന്നിട്ട് ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയുടെ പേര് പറഞ്ഞു, പേര് ഞാൻ ഓർക്കുന്നില്ല, സഹൽ ബുഹാരിലുള്ളതാണ്, മറ്റൊരു ക്ലാസ്സിൽ ഇൻഷാല്ലാഹ് നമുക്ക് പറയാം. സഹാബിയുടെ പേര് പറഞ്ഞു, അവിടെ കുറെ ആളുകളെ നബി ഉദ്ദേശിച്ചാണ് പറഞ്ഞത്, ചില ആളുകൾക്ക് ഞാൻ കൊടുക്കാതിരിക്കും, ചില ആളുകൾക്ക് കൊടുക്കും, കൊടുക്കാത്ത ആളുകളെയായിരിക്കും എനിക്ക് കൂടുതൽ ഇഷ്ടം, അതിൽപ്പെട്ട ആളാണ് ഇന്നാൾ എന്ന് റസൂലുള്ള സഹാബിയുടെ പേര് പറഞ്ഞു. ആ സഹാബി പറഞ്ഞു, എനിക്ക് ദുനിയാവിൽ ഏറ്റവും വലുത് പിന്നെ ഏതാണ്? റസൂലിന്റെ വാക്കാണ്. അത് കിട്ടിയതിനു ശേഷം, അത് കേട്ട ശേഷം ഏറ്റവും സന്തോഷം അതാണ്, റസൂൽ എനിക്ക് തന്നില്ല, അതെന്തുകൊണ്ടാണ്? ഇഷ്ടം കൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കിട്ടിയ ആൾ തൃപ്തിപ്പെടുക, കിട്ടിയില്ലെങ്കിൽ അള്ളാഹുവിനോട് സഹത്ത് വെറുപ്പ് കാണിക്കുക, കാരണം അവൻ റബ്ബിന്റെ അബ്ദായിട്ടില്ല ശരിക്കും. പിന്നെ അവൻ എന്താണ്? ദിർഹമിന്റെ അബ്ദാൻ, ദീനാറിന്റെ അബ്ദാൻ, ഖമീലയുടെ ഖമീസയുടെയും അബ്ദാൻ. അങ്ങനത്തെ ദുനിയാവിന്റെ അലങ്കാരങ്ങളൊക്കെ കിട്ടിയാൽ സുയ്യിനല്ലിനാസി ഹുബ്ബു ശഹവാതി മിനൽ നിസാ വൽ ബനീന വൽ ഖനാതിറിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ വൽ ഖൈലിൽ മുസവ്വമതി വൽ അൻആമി വൽ ഹർസ് ذلك متاع الحياة الدنيا والله عنده حسن المآب. അതൊക്കെ ദുനിയാവിന്റെ വിഭവങ്ങളാണ്, സ്ത്രീകൾ, ഭാര്യമാർ, മക്കൾ, കുമ്പാരമായി വെച്ച സ്വർണവും വെള്ളിയും, അതുപോലെ നല്ല നല്ല കുതിരകൾ, ഇപ്പോഴത്തെ നല്ല വാഹനങ്ങൾ ആലോചിക്കുക, വാഹനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, നല്ല നല്ല വീടുകൾ, ഒക്കെ ദുനിയാവിന്റെ അലങ്കാരങ്ങളാണ്. അള്ളാഹുവിങ്കലാണ് ഏറ്റവും നല്ലത് വെച്ചിട്ടുള്ളത് സ്വർഗത്തിൽ. മുഅ്മിനുകൾ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളതാണ് ഏറ്റവും ഖൈർ, അതാണ് ഏറ്റവും ദുനിയാവിലുള്ള എല്ലാത്തിനേക്കാളും ഖൈറും നിലനിൽക്കുന്നതും. അപ്പൊ ഒന്നിന്റെയും അബ്ദാകാതിരിക്കുക, ചെറുതോ വലുതോ ആയ ചെറുക്കിൽ നിന്ന് പൂർണ്ണമായും രക്ഷപ്പെടുക. ഇതാണ് വഅബ്ദുല്ലാഹ് വലാ തുശ്രികു ബിഹി ഷൈആ, ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. ലാ നബിയ്യു മുർസൽ വലാ മലക്കുൻ മുഖറബ്, ഏറ്റവും അള്ളാഹുവിനോട് അള്ളാഹു അയച്ച ഒരു നബിയോ അള്ളാഹുവിനോട് അടുത്ത ഒരു മലക്കോ ആരെയും പങ്കു ചേർക്കാൻ പാടില്ല. പിന്നെ എങ്ങനെ അത് അതിന് താഴെയുള്ള ആളുകൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല, ജിബ്രീലിനെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല, പിന്നെ എങ്ങനെ അതിന് താഴെയുള്ള ആളുകളെ ഇബാദത്ത് ചെയ്യാൻ പറ്റും? പറ്റുകയില്ല. മഖ്ലൂഖിന് മഖ്ലൂഖിനെ ആരാധിക്കാൻ പറ്റുകയില്ല. മഖ്ലൂഖ് ഇബാദത്ത് ചെയ്യേണ്ടത് ഖാലിഖിനെ. എങ്ങനെയാണ് മഖ്ലൂഖ് മഖ്ലൂഖിനെ ഇബാദത്ത് ചെയ്യുക? അവനെ പോലെ അള്ളാഹുവിന്റെ സൃഷ്ടിയായ ജനിച്ചിട്ടുള്ള മരിക്കുന്ന ഗർഭാശയത്തിൽ കഴിഞ്ഞിട്ടുള്ള രാവിലും പകലിലും ജീവിക്കുന്ന സൂര്യന്റെ വെളിച്ചം കൊള്ളുന്ന അള്ളാഹു തന്നെ വെള്ളം കുടിക്കുന്ന ഒരാളെ എങ്ങനെയാണ് ഇബാദത്ത് ചെയ്യാൻ സാധിക്കുക? ഒരിക്കലും പാടില്ലാത്തതാണ് അത്. അത് അള്ളാഹുവിന്റെ തീരുമാനത്തിനെതിരാണ്, മനുഷ്യന്റെ ഫിത്രത്തിനെതിരാണ്, മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിക്കെതിരാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ ഒന്നിനെയും പാടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസമുണ്ടാകുമ്പോ ചൊല്ലാൻ പഠിപ്പിച്ചൊരു ദിക്റുണ്ട്, അത് പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കാം. പെട്ടെന്ന് പഠിക്കുക ആളുകൾക്ക്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രയാസമുണ്ടായാൽ നിങ്ങൾ ഇങ്ങനെ പറയുക, ആവർത്തിച്ച് ആവർത്തിച്ച് പറയുക, അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രിക്കു ബിഹി ശൈആ. തരൽപ്പാണ് അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രിക്കു ബിഹി ശൈആ. നാം അൽബാനി റഹിമഹുള്ള സ്ഥിരപ്പെട്ടതാണെന്ന് സൂചിപ്പിച്ച സ്ഥിരപ്പെടുത്തിയിട്ടുള്ള ഹദീസാണിത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രയാസമുണ്ടാകുന്ന സന്ദർഭത്തിൽ പറയുക, അല്ലാഹു അല്ലാഹു റബ്ബി, അല്ലാഹു അല്ലാഹു അവനാണ് എന്റെ റബ്ബ്, ലാ ഉശ്രിക്കു ബിഹി, ഞാൻ അവനിൽ പങ്കു ചേർക്കുകയില്ല, ശൈഅൻ, ഒന്നിനെയും ഒരാളെയും ഒരു വസ്തുവിനെയും, അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രിക്കു ബിഹി ശൈഅ. വസല്ലല്ലാഹു വസല്ലമ ബാറക അലാ അബ്ദിഹി വറസൂലിഹി نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.